Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
നമസ്കാരം. സുവിശേഷ പരിചിന്തനം, വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. മലങ്കര റീത്തിലെ ആരാധനക്രമമനുസരിച്ച് ഞായറാഴ്ച ദിവ്യബലി മധ്യ വായിക്കുന്ന സുവിശേഷ ഭാഗത്തിന്റെ വിചിന്തനമാണ് ഇന്ന്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20:19-29 വാക്യങ്ങൾ. 1995 February 24 രാത്രി 11 മണി. കോൺവെന്റിലെ കണക്കുകളെല്ലാം സുപ്പീരിയറെ ഏൽപ്പിക്കാൻ സിസ്റ്റർ മുറിയിലേക്ക് കടന്നുവന്നു. കണക്കുകൾ ബോധ്യപ്പെടുത്തി പോകാൻ എഴുന്നേറ്റപ്പോൾ സുപ്പീരിയർ ചോദിച്ചു, മോളെ ഈ രാത്രി തന്നെ ഇതെല്ലാം വേണമായിരുന്നോ? സിസ്റ്ററിൻ്റെ മറുപടി, യാത്ര പോകുകയല്ല, എല്ലാം ക്ലീനായിരിക്കട്ടെ എന്ന് വിചാരിച്ചു അമ്മ, പിന്നെ തിരിച്ചെങ്ങാൻ വന്നില്ലെങ്കിലോ? സുപ്പീരിയർ അപ്പോൾ ദേഷ്യപ്പെട്ടു, ഓ സിസ്റ്റർ, ഒരു വഴിക്ക് പോകുമ്പം അങ്ങനെയൊന്നും പറയരുത് കേട്ടോ. പിറ്റേന്ന് അതിരാവിലെ സിസ്റ്റർ യാത്ര പുറപ്പെട്ടു. ജനവീഥിയിലെത്തിയപ്പോൾ കുറേ വർഗീയവാദികൾ സിസ്റ്റർ യാത്ര ചെയ്തിരുന്ന ബസ്സിൽ കയറി അവരെ ആക്രമിച്ചു. ചുരുക്കി പറയാം, ആ ബസ്സിലിട്ട് ആ കന്യാസ്ത്രീയെ അവർ കുത്തിക്കൊലപ്പെടുത്തി. നമുക്കേവർക്കും പ്രിയങ്കരിയായ സിസ്റ്റർ റാണി മരിയയായിരുന്നു അത്. 1954 January 29 പെരുമ്പാവൂരിനടുത്ത് പുല്ലുവഴി ഗ്രാമത്തിൽ വട്ടാലിൽ പൈലി എലീശോ ദമ്പതികളുടെ 7 മക്കളിൽ 2-ാമത്തെ മകൾ മേരി കുഞ്ഞാണ് ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് കോൺവെന്റിൽ ചേർന്ന് വടക്കേ ഇന്ത്യയിൽ മിഷണറിയായി പുറപ്പെട്ടത്. പാവപ്പെട്ട ആദിവാസികളെ അക്ഷരം പഠിപ്പിച്ചതിനും അവകാശങ്ങളെപ്പറ്റി അവരെ ബോധമുള്ളവരാക്കിയതിനും അവരിൽ സമ്പാദ്യശീലവും മൂല്യബോധവും വളർത്തിയതിനും ഇതാ രക്തം കൊണ്ട് ആ പാവം ജീവിതം മുദ്രവയ്ക്കപ്പെട്ടു. രക്തസാക്ഷിയായ ക്രിസ്തു ശിഷ്യന്റെ ബോധോദയ കഥയാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. മാർത്തോമാ ശ്ലീഹായുടെ ക്രിസ്തുവാനുഭവമാണ് അതെന്ന് പറയാം. ഇന്ത്യയിലേക്കുള്ള തന്റെ യാത്രയ്ക്ക് മുൻപ് ചിന്തയിലും ബോധ്യത്തിലും എല്ലാം ക്ലീൻ ആയിരിക്കണമെന്ന് ആഗ്രഹിച്ച രക്തസാക്ഷി. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് ക്രിസ്തുവാനുഭവത്തിന് പുതിയൊരു ദൈവശാസ്ത്രം ചമയുകയാണ് തോമാശ്ലീഹ. വിശ്വാസവും സന്ദേഹവും എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകാമെന്ന സമസ്യ തന്നെയാണ്, ഒരു പാരഡോക്സ് തന്നെയാണ് ഈ നൂതന ദൈവശാസ്ത്രം. ഇതിനുള്ള അടിസ്ഥാനങ്ങൾ ശ്ലീഹ തന്നെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഉദ്ധിതനെ കണ്ടപ്പോൾ അവർ ആരാധിച്ചു, ചിലർ സംശയിച്ചു എന്ന സുവിശേഷത്തിൽ നാം വായിക്കുന്നു. ആരാധിച്ചവരെയും സംശയിച്ചവരെയും സുവിശേഷ പ്രഘോഷണ ദൗത്യം ഒരുപോലെ ഏൽപ്പിക്കുന്ന ഉദ്ധിതനെയാണ് സുവിശേഷകൻ അവതരിപ്പിക്കുന്നത്. കഠിനമായ സന്ദേഹങ്ങളാണ് അന്വേഷിയുടെ മുഖമുദ്ര, യഥാർത്ഥത്തിലുള്ള അന്വേഷിയുടെ മുഖമുദ്ര. സന്ദേഹമുള്ളിടത്ത് ഈശ്വരൻ ഇല്ല എന്നൊരു കാഴ്ചപ്പാട് പരമ്പരാഗത ദൈവശാസ്ത്രജ്ഞന്മാർ എടുത്തിരുന്നു. എന്നാൽ തോമാശ്ലീഹ അതിനെ ചോദ്യം ചെയ്യുകയാണ്. ആവശ്യത്തിന് സന്ദേഹവും ആവശ്യത്തിന് തുറന്ന മനോഭാവവും ഉണ്ടായാൽ ദൈവത്തെ കാണാം എന്നൊരു ദൈവശാസ്ത്രം ശ്ലീഹ നമുക്കായി അവതരിപ്പിക്കുന്നു. ദൈവാന്വേഷകർ സന്ദേഹികൾ കൂടിയാണ്. പ്രകൃതിയെ ദൈവത്തിന്റെ കൈപ്പത്തിയാക്കിക്കൊണ്ട് രേഖകളുടെ മന്ത്രാർത്ഥങ്ങൾ വായിച്ചെടുക്കാനാണ് അവർ ശ്രമിച്ചത്. ദൈവത്തെ നേരിട്ടറിയുന്നതും സഹജീവികളിൽ ഈശ്വരമുദ്ര കാണുന്നതും ആത്യന്തികമായി ഒന്നു തന്നെയാണ്. ഉദ്ധിതനെ നേരിട്ടറിഞ്ഞ തോമാശ്ലീഹായോട് സഹജീവികളിൽ ദൈവത്തെ കണ്ടെത്താൻ ക്രിസ്തു ഉപദേശിക്കുന്നു, പഠിപ്പിക്കുന്നു. ഇത് അദ്ദേഹത്തിൽ ഒരു ജ്ഞാനോദയം ഉണ്ടാക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ദൈവത്തെ തൊട്ടറിയാൻ ക്രിസ്തു തോമാശ്ലീഹായെ അനുവദിച്ചെങ്കിലും കൂടുതൽ ഭാഗ്യം ചെയ്തവരെക്കുറിച്ച് അവിടുന്ന് ഓർപ്പിക്കാനും മറന്നില്ല. തോമാ, തോമാ, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്നാണ് ക്രിസ്തു അരുൾ ചെയ്തത്. സഹജീവികളിൽ ദൈവത്തെ കാണാൻ സാധിക്കുന്നതാണ് ദൈവത്തെ കാണാതെ അവിടുന്ന് വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് പറയുന്നതിന്റെ പൊരുൾ അർത്ഥം. അമേരിക്കയിൽ ജനിച്ച സെൻ ബുദ്ധമതക്കാരൻ പറഞ്ഞതിങ്ങനെയാണ്, തോമാശ്ലീഹായുടെ സുവിശേഷത്തെക്കുറിച്ച് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഒരു ബുദ്ധമതക്കാരനായി മാറില്ലായിരുന്നു എന്ന്. ക്രിസ്തുവർഷം 1950 പലസ്തീനായിൽ തോമാശ്ലീഹായുടെ നാമത്തിലുള്ള സഭാസമൂഹം രൂപം കൊടുത്ത ഗ്രന്ഥമാണ് തോമായുടെ സുവിശേഷം, ഗാസ്പിൾ അക്കോർഡിംഗ് ടു സെയിന്റ് തോമസ്. ഇത് അംഗീകൃത ഗ്രന്ഥമല്ലെങ്കിലും ഇത് ശ്ലീഹായുടെ മാർഗമാണ്, ആത്മീയ വഴിയാണ്. ആവശ്യത്തിന് വിശ്വാസവും വേണ്ടുവോളം സന്ദേഹവും ഉണ്ടെങ്കിൽ ബോധോദയം കിട്ടുമെന്നാണ് ബുദ്ധൻ പഠിപ്പിച്ചത്. ഇഫ് യു ഹാവ് ഇനഫ് ഫെയ്ത്ത് ആൻഡ് ഇഫ് യു ഹാവ് ഇനഫ് ഡൗട്ട് യു ക്യാൻ അറ്റെയിൻ എൻലൈറ്റൻമെന്റ് ഓർ മുക്തി. ഇത് രണ്ടും ചേർന്ന അല്ലെങ്കിൽ ഇടകലർന്ന ആത്മീയതയാണ് തോമസ് ശ്ലീഹായുടേത്. ശ്ലീഹായുടെ സുവിശേഷം ഇത് രണ്ടും ചേർന്ന കൃതിയാണെന്നും പറയാം. ജ്ഞാനത്തിലൂടെ മോക്ഷം നേടാമെന്ന് വിശ്വസിക്കുന്നവരുടെ പ്രതിനിധിയാണ് തോമസ് ശ്ലീഹ. അവിടുത്തെ കൈകളിലെ ആണിപ്പഴുതുകൾ കാണുകയും അവയിൽ എൻ്റെ വിരലിടുകയും അവിടുത്തെ സ്പർശിക്കുകയും ചെയ്തിട്ടല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല എന്നാണ് ശ്ലീഹ പ്രസ്താവിച്ചത്. ലബോറട്ടറിയിൽ പരീക്ഷിച്ചറിയുന്ന ജ്ഞാനത്തിന് തുല്യമാണിത്. വിശ്വസിക്കാനിഷ്ടമുണ്ട്, എന്നാൽ വിശ്വസിക്കുന്നതിന് പരീക്ഷണങ്ങൾ നടത്തണം, അത് കാണണം, സ്പർശിക്കണം എന്ന് അദ്ദേഹം ശഠിക്കുന്നു. തൻ്റെ ശിഷ്യൻ തോമസിൻ്റെ വെല്ലുവിളി ക്രിസ്തു സ്വീകരിക്കുന്നു. പക്ഷേ അപ്പോഴേക്കും തോമസ് ഈ പരീക്ഷണത്തിന് മുതിരാതെ തന്നെ അവിടുന്ന് വിശ്വസിക്കുന്നു. എന്താണ് സംഭവിച്ചത്? തെല്ലും അസഹിഷ്ണുത കാണിക്കാതെ ക്രിസ്തു തോമസിനെ ക്ഷണിക്കുന്നു, തോമസേ നിന്റെ വിരൽ കൊണ്ടുവരിക. ആ സ്നേഹത്തിന് മുന്നിൽ പരാജിതനാകുന്ന തോമസിൻ്റെ ജ്ഞാനതിഷ്ണയാണ് നാം കാണുന്നത്. സ്നേഹിക്കുക, സ്നേഹത്തിൻ്റെ ശക്തിയിൽ വിശ്വസിക്കുക, ഇതായിരുന്നു ക്രിസ്തുവിൻ്റെ അഭ്യർത്ഥന. ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള സ്നേഹം തെളിയിക്കാൻ എന്ത് അത്ഭുതമാണ് ആവശ്യമായിട്ടുള്ളത്! ഗാഡ് ലവ്സ് യു, ബിലീവ് ആൻഡ് ബി സേവ്ഡ്. ദൈവം നമ്മെ സ്നേഹിക്കുന്നു, ആകയാൽ വിശ്വസിക്കുക, രക്ഷ പ്രാപിക്കുക എന്നതാണ് യോഹന്നാൻ സുവിശേഷകൻ അവതരിപ്പിക്കുന്ന തത്വചിന്ത. ഒരാളെന്നെ സ്നേഹിക്കാനുണ്ടെന്ന ബോധ്യം മതി വർഷങ്ങളോളം കാത്തിരിക്കാനും ജീവിക്കാനും. ജയിലിൽ കിടക്കുന്ന ചില വ്യക്തികളെക്കുറിച്ച് കേട്ടിട്ടില്ലേ? വായുവും വെളിച്ചവും കിടക്കാത്ത ജയിലറകളിൽ ഭക്ഷണം പോലും കിട്ടാതെ അവർ വർഷങ്ങളോളം ഭ്രാന്തി പിടിക്കാതെ എങ്ങനെ ജീവിച്ചു എന്ന് ചോദിക്കുമ്പോൾ, ആ ജയിൽ മുറിയിൽ കിടന്നുകൊണ്ട് എന്നും എന്നെ സ്നേഹിക്കുന്ന കുടുംബത്തെയും മക്കളെയും അവരുടെ സ്നേഹസങ്കല്പങ്ങളെയും പ്രതി ഞാൻ ജീവിക്കുകയായിരുന്നു എന്ന്. സ്നേഹത്തിൻ്റെ സങ്കല്പത്തിൽ ആശ്രയിക്കാനാണ് ക്രിസ്തു ആവശ്യപ്പെടുന്നത്. തോമസിൻ്റെ പിടിവാശിക്കു മുന്നിൽ ക്രിസ്തു തോറ്റുപോയതുപോലെ തോന്നാം. എന്നിട്ടും ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ക്രിസ്തു തുറന്നു കാണിക്കുന്ന അവിടുത്തെ തിരുവിലാവ്. ഒരിക്കൽ ജീവനകലയുടെ ആചാര്യൻ ശ്രീ ശ്രീ രവിശങ്കർ പറഞ്ഞതിങ്ങനെയാണ്: ഗുരുക്കന്മാർ കൂടുതൽ ആശയങ്ങൾ ശിഷ്യന്മാരുടെ മുന്നിലേക്ക് എറിഞ്ഞു കൊടുക്കുകയാണ്. സംശയത്തിലൂടെ നീങ്ങി നീങ്ങി ലഭിക്കുന്ന വിശ്വാസമാണ് സത്യസന്ധമായിരിക്കുക. ഒരു സംശയമില്ലാത്തവൻ വിശ്വാസമില്ലാത്തവനാണ്. ദ ട്രസ്റ്റ് ദാറ്റ് മൂവ്സ് ത്രൂ ഡൗട്ട് വിൽ ബി ജെനുവിൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത്, സംശയങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും ബലപ്പെട്ട് കിട്ടുന്ന വിശ്വാസം യഥാർത്ഥമായിരിക്കും എന്ന്. ലോകജനസംഖ്യയുടെ മൂന്നിൽ രണ്ട് ഭാഗം വസിക്കുന്ന ഏഷ്യാ ഭൂഖണ്ഡം ശ്രേഷ്ഠ മതങ്ങളുടെയും ആത്മീയ ആചാരങ്ങളുടെയും സംസ്കാരങ്ങളുടെയും പ്രഭവസ്ഥാനമാണല്ലോ. മുൻപൊരിക്കലുമില്ലാത്ത സാമ്പത്തിക വളർച്ചയുടെയും സാമൂഹ്യ പരിവർത്തനങ്ങളുടെയും കേന്ദ്രമാണ് ഏഷ്യ ഇന്ന്. ഏഷ്യയിലെ കത്തോലിക്കർ ഐക്യത്തിൻ്റെയും കൂട്ടായ്മയുടെയും വാഗ്ദാനവും സാക്ഷികളുമാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈ ഐക്യം മനുഷ്യന് ദൈവത്തോടുള്ള ഐക്യവും മനുഷ്യർ തമ്മിൽ തമ്മിലുമുള്ള കൂട്ടായ്മയും ആയിരിക്കണം. ക്രിസ്തുവിന് മാത്രം സാധ്യമാകുന്ന ഈ ഐക്യം ആസ്വദിക്കാൻ മാനവ കുടുംബം ഒന്നാകെ വിളിക്കപ്പെട്ടിരിക്കുന്നു. വ്യത്യസ്തങ്ങളായ ജനസമൂഹങ്ങളുടെയും സംസ്കാരങ്ങളുടെയും മതങ്ങളുടെയും സംഗമസ്ഥാനമായ ഏഷ്യ ഭൂഖണ്ഡത്തിൽ മാനവകുലത്തിൻ്റെ സാർവത്രിക രക്ഷകനായ ക്രിസ്തുവിന് സാക്ഷ്യം നൽകുക എന്ന ശ്രേഷ്ഠമായ ദൗത്യം നമ്മിൽ ഓരോരുത്തരിലും നിക്ഷിപ്തമാണ്. സഭാമക്കൾക്ക് നൽകാൻ സാധിക്കുന്ന ഏറ്റവും വലിയ സേവനവും സമ്മാനവുമാണ് ക്രിസ്തു സാക്ഷ്യം. സാക്ഷ്യമേകുക എന്ന ക്രിസ്തുവിൻ്റെ അന്തിമാഹ്വാനത്തിൻ്റെ ഉദാത്തമായ കൽപ്പന നിറവേറ്റുന്നതിലുള്ള പരിശ്രമത്തിൽ നവോന്മേഷവും പ്രോത്സാഹനവും ഈ ഉത്ഥാന കാലഘട്ടത്തിൽ ഉൾക്കൊള്ളാൻ നമുക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കാം. ഉദ്ധിതനായ ക്രിസ്തുവിനും അവിടുത്തെ തിരുവചനത്തിൻ്റെ ജീവദായകമായ സത്യത്തിനും സന്തോഷപൂർവ്വം സാക്ഷ്യം വഹിക്കാൻ ഈ ഈസ്റ്റർ കാലം നമ്മെ ഏവരെയും സഹായിക്കട്ടെ.
ഉദയത്താലുലകത്തിനു വെളിവേകിയൊരീശോ നാഥ, എന്നുട കൺകൾ കാണാത്തതിനാൽ വെളിവേകണമേ നാഥ. മരണനുഗത്തെ അടിച്ചു തകർത്ത പരാക്രമിയാമെന്നാഥ, സാത്താൻ എന്നെ പൂട്ടിയ ചങ്ങല പൊട്ടിക്കണമേ നാഥ.
കർത്താവേ മാതാ, എന്നാൽ പാപിനെ നിൽക്കും കുഷ്ഠമതൃപ്തി.
പി ജയചന്ദ്രനും സംഘവും ആലപിച്ചതാണ് ഈ ഗാനം. ഫാദർ ചെമ്പോത്തിനാലിന്റെ വരികൾക്ക് ജെറി അമൽദേവ് ഈണം പകർന്നിരിക്കുന്നു.
പിറവിക്കുരുടനു കാഴ്ച കൊടുത്തൊരു പരിപാവനനേ നാഥ, വെറി കൊണ്ടിരുളുമക കൺകൾക്കും കാഴ്ച തരേണം നാഥ. തളർന്നോൻ കട്ടിലെടുത്തു നടപ്പാൻ അരുളി ചെയ്തൊരു നാഥ, പെരുകിയ ദുരയാൽ തളരുമെനിക്കും ബലമേ ഗണമേ നാഥ. കടലിന്നോളങ്ങളിൽ ഇവൻ അലയുന്നയ്യോ നാഥ, തൃക്കൈ നീട്ടിക്കരയേറ്റിടണമടിയാനേ നീ നാഥ. അലയിൽ താഴും പത്രോസിനു കൈ നീട്ടിയൊരീശോ നാഥ, പാവക്കടലിൽ മുങ്ങിടുമെന്നെ കൈവെടിയല്ലേ നാഥ. ചുഴലുമൊരെന്നെ നാഥ, ഉയിരേകും നിന്നുറവ തുറന്നു കുടിപ്പിക്കണമേ നാഥ. കുടിവെള്ളം ശമറയ്യാ സ്ത്രീയോടു ചോദിച്ചവനേ നാഥ, അവളോടൊപ്പം കൃപ തന്നിന്നെ കാത്തിടണമേ നാഥ. ഉദയത്താലുലകത്തിനു വെളിവേകിയൊരീശോ നാഥ, എന്നുടെ കണ്ണുകൾ കാണാത്തതിനാൽ വെളിവേകണമേ നാഥ.
മലങ്കര റീതിലെ ആരാധനക്രമം അനുസരിച്ച് ഉദ്ധാനാനന്തരമുള്ള പുതു ഞായർ സുവിശേഷ ചിന്തകളാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്.